എൻ്റെ പേര് മാർഗഴി. കേരളത്തിലിപ്പോൾ ഞാൻ വന്നിട്ട് കുറേ കാലങ്ങളായി. പക്ഷേ ഇവിടെയുള്ളവർ, ചുറ്റുമുള്ളവരെല്ലാവരും എന്നെ മാർഗഴി മാർഗഴി എന്ന് വിളിക്കും. ഞാനെപ്പോഴും വിചാരിക്കും ഇവർ ഈ മാർഗഴീനെ എന്തുകൊണ്ടാണ് മാർഗഴി വിളിക്കണേന്ന്. അപ്പോഴാണ് ഇപ്പോൾ ഈയിടെയായിട്ട് ആരോ പറഞ്ഞേ അങ്ങനെ മലയാളത്തിലൊരു പാട്ടുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് പെരുമ്പാവൂരിൽ സൗദാമിനിയക്കയുടെ വീട്ടിലാണ്. സൗദാമിനിയൊക്കെ കുറേ കാലമായിട്ട് ഒരു ചെറിയ വീട്ടിൽ അല്പം കുഞ്ഞുങ്ങളെ താമസിപ്പിച്ചിട്ടുണ്ട്. അതിൽ മിക്കവരും കല്യാണത്തിന് മുന്നേ സ്നേഹം കൊണ്ട് ദേഹം നൽകി അതിൻ്റെ ശിക്ഷ എന്നോണം ഇവിടെ എത്തിപ്പെട്ട കുഞ്ഞു ദൈവങ്ങളാണ്. അവർക്ക് അമ്മാവാണ് സൗദാമിനിയക്ക. ഞാൻ ആത്തമ്മയും. ആത്തമ്മ എന്ന് പറഞ്ഞാൽ തമിഴിൽ അമ്മ തന്നെ. ഉടലഴകിയും കനത്ത കരയുള്ള പട്ടുചേലക്കാരിയും വൈരത്തോട് വീതിക്കുലസ് കുട പോലെ ചുവന്ന കല്ലുകൾ പതിച്ച ജുമുക്കി എന്നിവയാൽ സമ്പന്നയായ മാർഗിളി എങ്ങനെ ആത്തമ്മയായി എന്നാണല്ലോ ഇന്ന് കുറിക്കാനായിട്ടിരുന്നത്. ഓർമ്മകൾക്ക് ഉണങ്ങിയ വേരിൻ്റെ നിറമാണിപ്പോൾ. എന്നാലും വേരിന് നല്ല ശക്തിയും ഉറപ്പുമുണ്ട്. കുറേശ്ശായി ചെകഞ്ഞ് കടലാസിലേക്ക് ഇടണമെന്ന് കരുതുന്നു. തമിഴിൽ പെൺകുട്ടികളെയാണ് പൊട്ടക്കൊഴുന്തളെന്ന് പറയാറ്. കുറേ പൊട്ടക്കൊഴുന്തളിലുള്ള ഒരു ലയത്തിലാവണം ഞാൻ ജനിച്ചത്. ഒന്നെ വാങ്ങിട്ട് വന്നേന്ന് ഇടയ്ക്കിടയ്ക്ക് തേനിയിലെ ഹോമിൽ എന്നെ കൊണ്ടെത്തിച്ച ജില്ലിപ്പാട്ടി പറയുന്നത് കേട്ടിട്ടുണ്ട്. 16-ാം വയസ്സിലോ മറ്റേ ആവണം, ജില്ലിപ്പാട്ടിയുടെ ഒരു ചിറ്റപ്പൻ്റെ മകൻ്റെ വാളയത്ത് പെട്ടിയിലൊരു വീട്ടിൽ കടവുൾവേലിക്കായിട്ട് എന്നെ എത്തിച്ചു. കടവുൾവേല എന്നാൽ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ആളുകളെ നോക്കുക എന്നതാണ്. ആ വീട്ടിലെ തങ്കക്കുടം പോലെ ചന്ദ്രനുദിച്ച് നിൽക്കുന്ന പോലെയുള്ള അളകിനി അമ്മ 30 വയസ്സിലോ മറ്റോ പ്രഷർ കൂടി കിടന്നതാണത്രേ. അതിസമ്പന്നനായ മുനിച്ചാമിയാണ് ഭർത്താവ്, ഒരു ജമീന്ദാർ മട്ടിലുള്ള മുനിച്ചാമി. 35-ഓ മറ്റോ വയസ്സായിരുന്നിരിക്കണം. 2 പെൺമക്കൾ, മുത്തുമണിയെന്നും ഭൂമിദേവിയെന്നും പറഞ്ഞ്. മുനിച്ചാമിക്ക് വ്യവസായമാണ്. വ്യവസായം എന്ന് തമിഴിൽ പറഞ്ഞാൽ കൃഷി, അത്രയുള്ളൂ. പാചകത്തിന് ഒരമ്മൂമ്മ കലയമ്മ അവിടെ വരുമായിരുന്നു. എന്നാലും ഞാനും അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കും. അളകിനിയുടെ ജോലിയെല്ലാം 11 മണിയാവുമ്പോഴേക്കും തീരും. അവരെ കുളിപ്പിക്കും, പട്ടുചേല ഉടുപ്പിക്കും, വലിയൊരു ചുവന്ന കുങ്കുമത്തിൻ്റെ പൊട്ട് നെറ്റിക്ക് നടുവിൽ ഇട്ട് കൊടുക്കും. അവർക്ക് നിർബന്ധമാണ്. എത്ര പച്ചമഞ്ഞളിട്ട് അവരെ തേപ്പിച്ച് കുളിപ്പിച്ച് മുഖത്ത് ഇട്ടാലും അവർ പറയും, കൊഞ്ചം കൂടി പോടുങ്ക, കൊഞ്ചം കൂടി പോടുങ്ക എന്ന്. അതുപോലെ മഞ്ഞപ്രഭയിൽ കുളിച്ച് 11 മണിയാവുമ്പോഴേക്കും അവരെ ഞാൻ കിടത്തിയിരിക്കും. മുനിച്ചാമിക്ക് ഞാൻ അവിടെ കടവുൾവേലയ്ക്ക് വന്നപ്പോൾ ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. 10 മണിയാവുമ്പോഴേക്കും അളകിനി അമ്മയെ കുളിപ്പിച്ച് പട്ടുചേല ഉടുപ്പിച്ച് പൊട്ട് തൊടിവിച്ച് വൃത്തിയാക്കി കിടത്തണം. ആ മുറി വൃത്തിയായി സൂക്ഷിക്കണം. കുട്ടികളെ വൃത്തിയായി ഒരുക്കി നിർത്തണം. കുളി കഴിഞ്ഞ് സുന്ദരിയായി കുങ്കുമപ്പട്ടിൻ്റെ പ്രഭയിൽ കിടക്കുന്ന അളകിനിയമ്മയെ കണ്ടു കഴിഞ്ഞാൽ മുനിസ്വാമിക്ക് വളരെ മനസമാധാനമാണ്. ഒന്ന് പതിയെ എന്നെ നോക്കി പുഞ്ചിരിച്ച് പുറത്തേക്ക് കടന്നു പോവും. മുനിസ്വാമിയുടെ വീട്ടിൽ സമ്പന്നത എന്നാൽ പട്ടുസാരികളും സ്വർണ്ണക്കുടങ്ങളും വെള്ളിസാധനങ്ങളും വൈരത്തോടും മാത്രമായിരുന്നില്ല, 100 ഏക്കറിലേറെ വിളയുന്ന വ്യവസായവുമായിരുന്നു. എന്നും ആ വീടൊരു സിനിമാ കല്യാണ വീട് പോലെ നിറഞ്ഞു നിൽക്കുന്ന ദിനങ്ങൾ, അതിസമൃദ്ധി. മുനിച്ചാമിക്ക് പരിപ്പും പൂഷണിക്കായും ഇട്ട് വെച്ച കൂട്ടാൻ വളരെ ഇഷ്ടമായിരുന്നു. തമിഴ് അവർ അതിന് കൂട്ടെന്ന് പറയും. ഇടയ്ക്കിത് ഞാനത് വെക്കും. അന്ന് കമലമ്മയോട് തേവലിയെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവും. തേവലെ എന്ന് പറഞ്ഞാൽ നന്നായിരിക്കുന്നു എന്നർത്ഥം. അപ്പോഴും മുഖത്ത് ഒരു ഭാവവ്യത്യാസവും കാണാൻ കഴിയില്ല. മുനിച്ചാമി ഒരിക്കലും ഒരു വേട്ടാവളി പേച്ച്, അതായത് ആവശ്യമില്ലാതെ ഒരു പൊമ്മനാട്ടികളോടും സംസാരിക്കുന്നത് അവിടെ ആരുമേ കണ്ടിട്ടില്ല. ജോലിയുടെ മിടുക്കും അളകിനിയമ്മാളെ കുളിപ്പിക്കലും പുടവയുടുപ്പിക്കലും സുന്ദരിയാക്കി ഇടലും കമലമ്മയുടെ ശുപാർശയും കൂടിയൊക്കെ ആയപ്പോൾ 2-ഓ 3-ഓ മാസത്തിന് കടവുൾ വേലയ്ക്ക് വന്ന എന്നോട് കുറച്ച് കാലം കൂടി നിന്നോളാൻ മുനിസ്വാമി പറഞ്ഞു. പെൺകിടാങ്ങൾ മുത്തുമണിയും ഭൂമിദേവിയും എൻ്റെ കൂടെ തന്നെ ഉറക്കമായി രാത്രികളിൽ. എൻ്റെ സാരിത്തലപ്പ് അവർ തല വഴിയിട്ട് കെട്ടിപ്പിടിച്ച് ഞാൻ പെത്ത കുട്ടി സ്വന്തം കുട്ടികളായിട്ട്. മുനിസ്വാമിയോട് അധികം ഇടപഴകാൻ എനിക്ക് സമയം ഒട്ടുമേ കിട്ടാറില്ല. എനിക്കും എന്നല്ല, മുനിസ്വാമിക്കും കിട്ടാറില്ല. കാരണം അങ്ങേരെ ഫുൾ ടൈം ആളുകളുടെ നടുക്കാണ്. കാശെണ്ണൽ, ജോലി, വ്യവസായം, ഒരു കാരണവശാലും പൈസ എണ്ണി തിട്ടപ്പെടുത്താതെ ലോക്കറിൽ വെക്കാതെ മുനിച്ചാമി ഉറങ്ങണം ഞാൻ കണ്ടിട്ടില്ല. മുനിച്ചാമിയെ കാലക്രമേണ ഞാൻ ചാമി അണ്ണേ എന്ന് വിളിച്ചു വന്നു. ഞാനും മനം നിറഞ്ഞ് അളകിനിയോടൊപ്പവും കുട്ടികളോടൊപ്പവും താമസിച്ചു പോന്നു. അതിലേറെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവൾ, ഒപ്പം ഇതുവരെ ഒരിക്കലും ചെയ്ത ജോലിക്ക് ആദരവ് കിട്ടാത്തത് താനെ നികന്നു വന്നു. അതിനെക്കാട്ടും കൂടുതൽ അന്ധകാലത്ത്
ഏതാണ്ട് 800 രൂപയോളം എൻ്റെ കയ്യിൽ തരുമായിരുന്നു. കൈക്കാശ് വെച്ചുക്കോ, കൈക്കാശ് വെച്ചുക്കോ എന്ന് പറഞ്ഞ് 800 രൂപ കിട്ടും. വീടിനകത്ത് അറേമുറി, അതായത് അറേമുറി എന്ന് പറയുന്ന ഒരു മെയിൻ മുറിക്കാണ് അറേമുറി എന്ന് പറയുന്നത്. അതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഒരു വലിയ സ്വാമി മുറിയുണ്ട്. അവരതിന് പെരുമാൾ സ്വാമി മുറി, പെരുമാൾ സ്വാമി മുറി എന്ന് പറയുന്നത് കേൾക്കാം. ആ മുറിക്കകത്ത് ഒരു വലിയ പിച്ചള ശംഖ്, ഒരു വെള്ളി വാള്, ഒപ്പം എൻ്റെ ഒപ്പം പൊക്കമുള്ള ഒരു വിളക്കും കണ്ടിട്ടുണ്ട്. മുനിച്ചാമി എന്നും കുളിച്ചിട്ട് മുഷിഞ്ഞ മഞ്ഞ മുണ്ടെടുത്ത് തലനിവരാതെ അകത്തേക്ക് പോയി ഒരു കുടം വെള്ളം കമത്തി, അതേപോലെ തലനിവരാതെ പുറത്തേക്ക് വന്ന് ആ കുടവുമായി പോകുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഈ പെരുമാൾ സ്വാമി അവിടെ ഉള്ളത് കാരണമായിരിക്കും മാസമുറ, അതായത് തീണ്ടാരി ആവുമ്പോൾ എനിക്ക് എവിടെയും പ്രവേശനമില്ല. കമലമ്മൾ ഞാൻ കടവുൾ വേലയ്ക്ക് വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഉനക്ക് തീണ്ടാരി വരുമ്പോൾ എങ്കിട്ട് ചൊല്ലണം, ഞാൻ താമസിക്കാൻ വേറെ സ്ഥലം ആക്കിത്തരാമെന്ന്. അതനുസരിച്ചിട്ട് തീണ്ടാരി ആവുമ്പോൾ മറക്കാതെ കമലമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ വേറൊരു മുറിയിലേക്ക് മാറി താമസിക്കും. ആ ദിനങ്ങളിൽ കമലമ്മ എല്ലാം ചെയ്യും അളകിനിക്ക് വേണ്ടത് മൊത്തം. തീണ്ടാരി ആയിരിക്കുമ്പോൾ ഇരിക്കുന്ന മുറിക്കാണ് ഇവരൊക്കെ തിട്ടേ മുറി എന്ന് പറയാറ്. ഒരു കുടുസു മുറി, ഞാൻ അതിലിരിക്കും, ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങും. എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കമലമ്മ 2-3 ബക്കറ്റ് വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ട് പോവും. എന്നാലും എനിക്ക് മനസ്സിൽ സങ്കടമാണ്, അളകിനി അമ്മയുടെ കാര്യങ്ങൾ കമലമ്മ ശരിക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ എത്തിവരിഞ്ഞ് നോക്കും. പാക്കാതെ പാക്കാതെ ഉള്ള കയറിപ്പോ എന്ന ഇടയ്ക്കിടയ്ക്ക് കമലമ്മ എന്നെ ആട്ടിവിടും. ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സമയത്താണ് ഞാൻ മിക്കവാറും തെന്നേ മരപ്പിടിയൊക്കെ വൃത്തിയാക്കാറ്. തെന്നേ മരപ്പിടി എന്ന് പറഞ്ഞാൽ ആ മുറി തെങ്ങിൻ്റെ പല കൊണ്ട് ഉണ്ടാക്കിയെന്നാണ് കമലമ്മ എന്നോട് പറയാറ്. ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചിട്ടകളിലല്ലാത്ത ജോലികൾ ചിലതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ മുനിച്ചാമ്മയ്ക്ക് കണ്ണുകൾ ഇഷ്ടം കൊണ്ട് നിറയുന്നത് ഞാൻ കാണാറുണ്ട്. നാളുകൾ കൂടുന്തോറും ഞാൻ അവിടുത്തെ എല്ലാ ബന്ധുക്കൾക്കും വളരെ ചിരപരിചിതയായി. കാര്യമെടുക്കൊണ്ട് ചിലർ അളകിനി മരിച്ചാൽ എങ്ക വീട്ടുക്ക് വന്നുകൂടുന്നാ, എങ്ക വീട്ടുക്ക് വന്നുകൂടുന്നാ എന്ന് പറയും. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും, അട കടവുളെ, ഇനിയും പോയി ഇതേപോലെ കടവുൾ വേല വേറെ എടുക്കുകയും ചെയ്യേണ്ടി വരുമോ എന്ന്. കൊല്ലങ്ങളൊക്കെ ഓടിക്കൊണ്ടിരുന്നു. ഞാനിങ്ങനെ മാസങ്ങളിൽ ഒരു തവണയോ ചില മാസങ്ങളിൽ 2 തവണയോ തീണ്ടാരി മുറിയിൽ ഏറി ഇറങ്ങിക്കൊണ്ടിരുന്നു. പെൺകുട്ടികൾ വലുതായി, ഋതുമുതിയായി, ധാവണിപ്രായങ്ങളായി. അമ്മാവി എന്ന് പറയുമ്പോൾ ഏതാവശ്യങ്ങൾക്കും അവർ മാർഗളിയമ്മ മതി, മാർഗളിയമ്മ മതി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഓടി വരും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അളകിനിയമ്മയുടെ ആരോഗ്യ പ്രശ്നം കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. താനും പെൺകുട്ടികൾ വളർന്നതോടുകൂടി സത്യം പറഞ്ഞാൽ എനിക്ക് ജോലികൾ അല്പം കൂടുതലായി. രണ്ടുപേരും ധാവണിപ്രായം, അവരെ ചിട്ട പഠിപ്പിക്കൽ എൻ്റേതായി വന്നു. ആ പ്രായത്തിൽ എന്ത് ചിട്ട ആര് പറഞ്ഞാലും മുഖം കോട്ടലല്ലാണ്ട് പെൺകുട്ടികൾ ചെയ്തിരുന്നില്ലല്ലോ. അപ്പോൾ അതേ മുഖം കൂട്ടലും ദേഷ്യവും ചിലപ്പോൾ അവരെന്നോടും കാണിക്കാൻ തുടങ്ങി. പിന്നെ മുനിച്ചാമി വളരെ കർക്കശമായി അവരോട് നിന്നിരുന്നതുകൊണ്ട് ഒരു പക എന്ന നിലയിലേക്ക് അത് എന്നിലേക്ക് എത്തിച്ചേർന്നില്ല. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ അളകിനിയമ്മേനെ കുളിപ്പിച്ചു, സുന്ദരിയാക്കും, കിടത്തും. ആരോഗ്യസ്ഥിതി തീരെ വഷളായതല്ലായ നന്നായില്ല. ഇടയ്ക്ക് എന്നോട് പറയും അലമാരിയൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കാൻ കിടന്ന് കിടപ്പിന്ന്. അവർക്ക് പട്ടുസാരികളോട് ഭയങ്കര കമ്പമായിരുന്നു, അതുപോലെ ആടയാഭരണങ്ങളോടും. ഞാൻ പല പട്ടുസാരികളും എടുത്ത് നിവർത്തി കാണിക്കും. എനിക്കും പട്ടുസാരികൾ തൊടുന്നതിലും അദ്ദേഹത്ത് വെച്ച് നോക്കുന്നതിലും വല്ലാത്തൊരു ത്രസിപ്പുണ്ടായിരുന്നു. അവരുടെ മെഗ മുകളിലെടുത്ത് ഓരോ സാരി വെച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ആ സാരികളെല്ലാം ഞാനും എൻ്റെ മേൽ വെച്ച് കാണിക്കും. അങ്ങനെ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഇതേപോലെ ഞാൻ തീണ്ടാറിയറിയിലിരിക്കുമ്പോൾ ഞാൻ എന്തോ അവിടെ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. പതിവില്ലാതെ ആൾപെരുമാറ്റം കണ്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ മുനിച്ചാമി തെന്നെ മരപ്പിടിയിലേക്ക് ഒരു ടോർച്ച് മേടിച്ചു പോകുന്നത് കണ്ടു. ഞാൻ ഇവിടെ നിന്ന് എന്നാ ചാമിയെണ്ണേ, എഴപ്പിശാശി കടിക്കാതാ, പോകാതിരുങ്കൾ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. തിരിച്ച് കൊഴുത്ത് വെട്ടി എന്നോട് പാമ്പ് കടിച്ച എന്നാ, പരുന്ത് കൊത്തിന ഉനക്കെന്നാ എന്നും പറഞ്ഞ് വളരെ ധാർഷ്ട്യത്തോടെ പിന്നെയും മുമ്പോട്ട് പോയി. എന്നോട് അത്ര കാർക്കശമായി ഒരു രീതിയിലും മുനിച്ചാമി ഒരിക്കലും പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് ഉനക്കെന്നാ എന്ന് ചോദിച്ചത് എനിക്കത്ര സുഖിച്ചില്ല. അതുമാത്രമല്ല, ആദരവില്ലാണ്ട് മുനിച്ചാമി ആരോടും ഒരു സ്ത്രീകളോടും മിണ്ടുന്നത് കണ്ടിട്ടില്ല. എന്നോടൊന്നല്ല, ഒരു സ്ത്രീകളോടും, കമലമ്മയോടോ കുട്ടികളോടോ ഒന്നുമേ ആദരവില്ലാതെ മിണ്ടി ഞാൻ കണ്ടിട്ടില്ല. കൊല്ലങ്ങൾ കടന്നുപോയി, കൊല്ലങ്ങളെന്ന് പറയാൻ പറ്റില്ല, 1-2 കൊല്ലങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും. ഞാൻ ഈ ഇങ്ങനൊരു സംഭവം നടന്നതോ എന്നോട് കാർക്കശമായി മിണ്ടിയതോ ഒന്നും പിറ്റേ ദിവസം മുഖത്ത് പ്രതിഫലിക്കാതെ തന്നെ എൻ്റെ ജോലികൾ തുടർന്നു പോയി. മാസത്തിലൊരിക്കൽ മാറിയിരിക്കും, കുട്ടികൾ ധാവണിപ്രായം, അത് കഴിഞ്ഞ് കോളേജിൽ പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ അവർ ബന്ധുക്കളെടുത്തു. അളകിനിയമ്മ എന്നും കണ്ടിരുന്നതിലെക്കാട്ടും കൂടുതൽ നില വിഷലിലേക്ക് പോയി. ഇടയ്ക്ക് കണ്ണു തുറക്കും. ഞാൻ പണ്ട് പറയാറില്ല, പട്ടുസാരികളെടുത്ത് അളകിനിയമ്മയുടെ മേലിൽ വയ്ക്കും, തിരിച്ചു മറിച്ച് മുടിപ്പിക്കും, വലിയ പൊട്ട് തൊടിയിക്കും, തിരിച്ചു മടക്കി എടുത്ത് അകത്ത് വയ്ക്കും. അങ്ങനെ മുറ തെറ്റാടെ ചിട്ടകൾ അതേപോലെ പോയിക്കൊണ്ടിരുന്നു.
ഇതേപോലെ മാറി നിൽക്കുന്ന ഒരു ദിനം വൈകുന്നേരം ആയപ്പോൾ അതിഭീകരമായി മഴ പെയ്യുന്നു. എന്നോട് കമലമ്മ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, പൊണ്ണേ എൻ്റെ തുണിയെ കൊഞ്ചം മാറ്റിപ്പോട്, അതായത് ഞാൻ മാറിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ തുണിയും അവരുടെ തുണിയും ഒന്നിച്ചാവണ്ട എന്ന് കരുതിയിട്ടാവണം ഞാനിത് കേട്ടത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ തുണികൾ മാറ്റിയിട്ടു. ആ സമയത്ത് ഞാൻ മുനിച്ചാമ്മയെ കണ്ടു ആ വഴിക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളോട് തിരിച്ച് പാമ്പെന്നാ പരുന്തെന്നാ മുയലെന്നാന്ന് ചോദിക്കുന്നു എന്നിട്ട് ഞാൻ പിന്നെ ഒന്നുമേ പറയാണ്ട് തിരിച്ച് എൻ്റെ തുണികളുമായി അകത്ത് കയറി. മഴ കൊട്ടുന്ന കാലമായതുകൊണ്ട് എത്ര മണിയായപ്പോഴേക്കുമേ രാത്രി വല്ലാതെ ഇരുട്ടി. ഞാൻ അകത്ത് കയറി എൻ്റെ സാരിയുടെ പാവാടയുടെ അടിയിലേക്ക് കാലുകൾ ചുരുട്ടി സാരിയുടെ തലപ്പ് കൊണ്ട് തലമൂടി കിടന്നുറങ്ങി. മാറിയിരിക്കുന്ന ദിനങ്ങളിൽ ഇങ്ങനെ നമ്മൾ കാലും കയ്യും മുഖവും എല്ലാം കൂടി ഒരു സാരി തലപ്പ് കൊണ്ട് മൂടിക്കിടന്ന വല്ലാത്ത അശട്ടുമണാണ്. അശട്ടുമണെന്ന് തമിഴിൽ പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ തീണ്ടാരിയായിരിക്കുന്ന ആ ചോരയുടെ മണം, വയർപ്പിൻ്റെ മര്യാക്കി കുളിക്കാത്ത വയർപ്പിൻ്റെ മണം, നമ്മൾ മാറി നിൽക്കുമ്പോൾ നമുക്ക് കിണർ തൊടാൻ പറ്റില്ല, പൈപ്പ് തൊടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊന്നോ രണ്ടോ ബക്കറ്റ് വെള്ളം തരും എനിക്ക് കമലമ്മ, ഞാൻ അതിലാണ് കുളിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കാല് പാവാടയുടെ അടിയിലേക്ക് ആക്കി ചുരുണ്ടു മൂടി കിടന്നപ്പോൾ എനിക്ക് ആ മണം വല്ലാതെ അസഹ്യമായതുകൊണ്ട് ഞാൻ പതുക്കെ കാലൊന്ന് നീട്ടി. ആ കാലങ്ങോട്ട് നീട്ടിയപ്പോൾ എൻ്റെ കാല് എവിടെയോ പോയി തടയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കാലിൽ ഉടക്കിയത് എന്തെന്നറിയാതെ പേടിച്ച് സാരി വലിച്ചു മാറ്റി നോക്കി. ഒരാൾ രൂപം കാലിൻ്റെ ചുവട്ടിൽ മാപ്പപേക്ഷിക്കുന്ന ഒരു രീതിയിലിരിക്കുന്നു. തലയ്ക്കുള്ളിലൂടെ ചീവീട് ഇരമ്പി. ശേഷവും ഇത്രയും കൊല്ലങ്ങളായിട്ടും ഒരു നാല് വരിയിലേറെ മിണ്ടാത്ത, ഒരു നോട്ടം പോലും മാറാത്ത മുനിച്ചാമ്മയാണ് കാലിനെ കീഴിൽ. എനിക്ക് തല പൊളിയുന്നത് പോലെ തോന്നി. നെഞ്ചിലൊരാളൽ, ഒരാണായി പിറന്നവൻ കാൽ കീഴിൽ. ഞാൻ നെഞ്ചിലെ ആളെല്ലാം മാറ്റിവെച്ച്, എന്നെങ്ക ചാമ്മിയണ്ണേ ഉടുമ്പുക്ക് മുടിയലയാ എൻ്റെ നേരത്തിലെ ഇത് പറയുമ്പോഴും നെഞ്ചിടിപ്പിൽ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. എൻ്റെ പരിഭ്രമം കണ്ട മുനിച്ചാമ്മി ഒന്ന് അന്താളിച്ചു. എന്നിട്ട് എന്നോട് പതിയെ, മാർഗളി എനക്കൊരു കാര്യം ഉങ്കിട്ട് പേശണം. നിനക്ക് എന്നെ അണ്ണാ എന്നുള്ള വിളി മാറ്റി അത്താനെന്ന് കൂപ്പിട മുടിയുമാ. ഞാൻ വെപ്രാളത്തിനിടയിൽ മുടിക്കെട്ട് കഴിഞ്ഞു വീണത് ഓതിക്കെട്ടി സാരിത്തുമ്പിൽ കൈ ഇറുക്കി പിടിച്ചിരുന്നു. ജീവിതത്തിൽ ഏറ്റവും ആദരവ് തോന്നിയ ഒരു മനുഷ്യൻ, അതേപോലെ ഇങ്ങോട്ടും അത്രയും ആദരവ് കിട്ടിയൊരു മനുഷ്യനാണ് ചോദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു ശരാശരി സ്ത്രീയുടെ മനോവ്യാപാരങ്ങൾ എന്ന പോലെ ഒരു പിശാശ് കയറിയ നിമിഷത്തിൽ ഒരു മിന്നായം പോലെ അനേകം പട്ടുചേലകളും വൈരത്തോടുകളും കല്ലുകൾ പതിപ്പിച്ച പണ്ടങ്ങളും കലവരയിലെ പിച്ചളപാത്രങ്ങളും സ്വർണം പൂശിയ വിളക്കുകളും മനസ്സിലൂടെ മിന്നിമാഞ്ഞു. ഒരേ ഒരു നിമിഷത്തിൻ്റെ ഭ്രാന്ത്. പെട്ടെന്ന് ചിന്തയിലേക്ക് കയറി പിശാശിനെ ആ ഭ്രാന്തിൽ നിന്ന് തെന്നിത്തെറിച്ച് ഞാൻ മറുപടിയായിട്ട് പറഞ്ഞു, ചാമിയണ്ണ എനിക്ക് മുടിയാതെ ചാമിയണ്ണ, കടവുൾ വേല പണ്ണി മാർഗളിയായിട്ട് എനിക്ക് ഇങ്ങനെ നിൽക്കണോ? അല്ലാട്ട എന്നെ ചൊല്ലിവിട്ടിടുങ്ക്, മന്നിച്ചിടുങ്ക്, എന്നെ മന്നിച്ചിടുങ്ക്. ഞാൻ കണ്ണുകോണുകളിൽ കണ്ണുനീർ മാറ്റി പറഞ്ഞ് എങ്ങനെയോ ഒപ്പിച്ചു. സാരിയിൽ ഉരുക്കി പിടിച്ചിരുന്ന എൻ്റെ കൈകൾ അടർത്തി മാറ്റി മുനിച്ചാമി അപേക്ഷിച്ചു, മാർഗളി ഞാൻ ചൊല്ലത്തെ നീ കേൾക്കണോ? അളകിനി ഇനി എത്ര ദിവസമെന്ന് അറിയില്ല, ഇന്ന് നാളെ അല്ലെങ്കിൽ ഒരു മാസം. കൊഴുന്തുകൾക്ക് അമ്മ ഇപ്പോൾ എത്രയോ കാലമായിട്ട് നീ തന്നെയാണ്. ഇന്ന് വീട്ടിൽ ഇനി വേറൊരു സ്ത്രീ പൊമ്പനാട്ടി വരക്കൂടാതെ. ഈ വീട്ടിന് ഒരു ഉടമ വേണം, ഒരു വിളക്ക്, അത് നീയായിട്ടാ ഇരിക്കണം. ഞാൻ ചൊല്ലത്തെ നീ കേൾക്കണോ? അതും പറഞ്ഞ് അവസാനിപ്പിച്ച് അടർത്തി മാറ്റിയ എൻ്റെ കൈകൾ മുനിച്ചാമിയുടെ കൈകൾക്കുള്ളിലായി. എൻ്റെ കൈകൾക്ക് പിന്നിലുള്ള കണ്ണുനീർ മുനിച്ചാമ്മയുടെ കൈകളിൽ നനഞ്ഞു. അളകിനിയുടെ സ്ഥാനത്തേക്ക് വൈരത്തേടും പട്ടുചോലയുമായി മുടിനിറിയ കനകാംബരവുമായി മാർഗഴി മാറാൻ പോകുന്നു. ഒരു കനവാണ്, ഒരു തരി നിമിഷം. സർവ ആഭരണങ്ങളും കെട്ടുപാടുകളും കോട്ടം തട്ടാതെ ഈ കോട്ടയ്ക്കൊരു അധിപൻ കൈക്കുമ്പിളിലേക്ക് ജീവിതം നീട്ടിവെക്കുകയാണ്. മുനിച്ചാമ്മയുടെ മുഖം എൻ്റെ ത്രസിപ്പിക്കുന്ന മുലകൾ വിരിഞ്ഞു നിൽക്കുന്ന മാറിലേക്ക് അമർന്നു പതിയെ. അതൊരു അപേക്ഷയുടെ വേറൊരു പര്യായമായി തീർന്നു. ബലവിഷ്ടമായ കുറേ വർഷങ്ങൾ സ്ത്രീയുടെ തനുവറിയാത്ത മുനിച്ചാമ്മയുടെ കൈത്തണ്ടുകൾ എന്നെ മുറുക്കി. മനസ്സിൽ ഭയമെന്നൊരു തുണ്ടുപോലും കയറി വന്നില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങളായി ഈ സൗഭാഗ്യങ്ങളും പട്ടുചേലുകളും വൈരത്തോടുകളും എല്ലാം എൻ്റെ മനസ്സിൽ ഒരുപക്ഷെ ഇതെല്ലാം എന്നെങ്കിലും എൻ്റേതാവുമെന്നൊരു തോന്നൽ ദാനമായിട്ടെങ്കിലും കിട്ടുമായിരിക്കും എന്ന് തോന്നിയിരുന്നത് കൊണ്ടാവാം. മുനിച്ചാമ്മയുടെ കൈകൾ പുരുഷനെ ഇതുവരെ അറിയാത്ത ഞരമ്പുകളിലൂടെ പാഞ്ഞു നടന്നു. അരക്കെട്ടുകളിൽ ചാട്ടുളി വീണു. മാർഗളി അങ്ങനെ മുനിച്ചാമ്മയുടെ ഉടലുറവിൽ പങ്കാളിയായി. തീണ്ടാരിക്കാലത്ത് വേഴ്ചകൾ നടന്നാൽ പേ പിടിക്കുമെന്നും പാമ്പ് പിടിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മനസ്സിന് എന്നോ പേ പിടിച്ച പോലെ എനിക്ക് തോന്നി, ഒപ്പം തന്നെ ചാമിയണ്ണനും. ഭീമാകരമായ ആ കോട്ട വീട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു പൂങ്കാവനമാക്കി ഞങ്ങൾ ആ രാത്രി. വീട്ടുമാറി രാവിലെ ആയപ്പോൾ ചാമിയണ്ണ അങ്ങനെ എനിക്ക് അത്താനായി. പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ മുഖം ചേർത്ത് പിടിച്ച് നെറ്റിയിലെ മുടി ഒതുക്കി പറഞ്ഞു, ഒൻ കവല എനിക്ക് പുരിയത്, ആനാൽ മലയാട്ടമ്മ എന്നെ നമ്പി വിട്.
இந்த தாக்கோல் கூட்டம் தான் அதுக்கு சாட்சி என்று பண்ணும் மடித்தட்டில் தாக்கோல் கூட்டம் എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ചാമ്യണ്ണ നടന്നകന്നു. മനസ്സ് ഭീതിയിൽ നിന്നും ഒട്ടും കരകയറിയില്ല. എന്നാൽ തെറ്റ് നടന്നുവെന്നും തോന്നിയില്ല. അദ്ദേഹം മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് അത് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്. അടുത്ത മാസം ദീപാവലിയാണ്. അതിനു മുമ്പേ രാവുകൾ എനിക്കും ചാമിയത്താനും പല ദീപാവലികൾ സമ്മാനിച്ചു. ദീപാവലിയും കഴിഞ്ഞു. കമലമ്മാൾക്ക് ഒരു തരി പോലും സംശയം നൽകാതെ ദിനങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇടയ്ക്കൊരു ദിവസം ചാമിയത്താൻ താക്കോൽ കൂട്ടം വിടർത്തി അലമാരകൾക്ക് നേരെ നീട്ടി എന്തോ ഒക്കെ പറഞ്ഞു എന്നോട്. ഒരുപക്ഷെ അതുമാത്രമാവും കമലമ്മയ്ക്ക് ചെറിയൊരു സംശയം തോന്നിയിരിക്കുമോ എന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. രാത്രികളിൽ പലപ്പോഴും മനസ്സുകൊണ്ടും ഉടലുകൊണ്ടും ഞങ്ങൾ ഉറവുകളിലേക്ക് ഉഴുന്നിറങ്ങി. ഉറവുകൾ ദൃഢമായി. ദിവസങ്ങൾ മുന്നിൽ ഊർന്നു വീണു. അളകിനി അക്കാൾക്ക് കിടന്നുകിടപ്പിൽ മുതുകിൽ പുണ്ണുവന്നു. അങ്ങേയറ്റം വഷളായ കാര്യങ്ങൾ. അങ്ങനെ ഒരു ദിവസം കട്ടിലിനരികെയിരുന്ന എന്നോട് കൈകൾ അമർത്തി തല തടവാൻ ആംഗ്യം കാണിച്ചു അളകിനിയക്ക. ഞാൻ തല പതിയെ തടവിക്കൊണ്ടിരുന്നപ്പോൾ കൈകൾ എൻ്റെ മേലേക്ക് തളർന്നു വീണു. പതിയെ കണ്ണുകൾ അടച്ചു. പെൺകുട്ടികൾ അലമുറയിട്ടു. ചാമിയെത്താൻ സങ്കടത്തിൻ്റെ പെരും കടവിലേക്ക് വന്നു.
അളകിനിയക്ക അങ്ങനെ എന്നെന്നേതിക്കുമായി കോട്ട വിട്ടുപോയി. ചടങ്ങുകളെല്ലാം നടന്നു. പതിനാറാം നാളത്തെ തമിഴരുടെ ഗ്രേക്യം എന്ന തിഥിയും കഴിഞ്ഞു. അളകിനിയക്കാവിൻ്റെ വീട്ടിൽ നിന്ന് പലരും വന്നു. ഞാൻ ആദ്യമായിട്ടാണ് അവരെയൊക്കെ പലരെയും കാണുന്നത്. സങ്കടം പറഞ്ഞു. ദാവണിപ്രായമായ കുട്ടികൾ നിൽക്കുന്നു. കമലമ്മയ്ക്ക് വയസ്സായി. ചാമിയണ്ണയുടെ ജീവിതം, സ്വത്ത്, സ്വതന്ത്രം, വ്യവസായം എല്ലാം സംസാര വിഷയമായി. മൂന്നോ നാളോ കൂടി കഴിഞ്ഞ ശേഷം ഞാൻ ആ വീടൊക്കെ ഒന്ന് ഒതുക്കി ചാണകം തെളിച്ചു വെച്ചു. അളകിനിയക്കാവിൻ്റെ അച്ഛനും ജമീന്ദാരും മാമാവും ഒക്കെ വന്ന് കൂടത്തിലിരുന്നു. ഞാൻ ഒരു സൈഡിലൂടെ പോയ അളകിനിയക്കാവിൻ്റെ കട്ടിലെ വിരിപ്പൊക്കെ മാറ്റി മൂലയിലിട്ടു. ജീവനില്ലാത്ത മരുന്നും കുഴമ്പും മാത്രം മണക്കുന്ന മുറി, കാലിമുറി എനിക്ക് എന്തെന്നില്ലാത്ത സങ്കടവും ദുഃഖവും ഉണ്ടാക്കി. തൊണ്ട വരെ വന്ന സങ്കടം കുറേ കഴിഞ്ഞപ്പോൾ പൊട്ടി ഒഴുകി. ഇടയ്ക്ക് ഞാൻ അളകിനിയക്കാവിൻ്റെ അലമാര തുറന്ന് പട്ടുചേലകളും ബാക്കി കാര്യങ്ങളും എല്ലാം എടുത്തൊന്ന് നിവർത്തി തിരിച്ച് അതേപോലെ മടക്കി വെക്കുന്നത് ജമീന്ദാറിൻ്റെ കണ്ണിപ്പെട്ടിരിക്കണം. അന്ന് അലമാരയെ മൂടിവേ എന്ന് അല്പം കാർക്കശ്യത്തോടെ അങ്ങേര് എന്നോട് പറഞ്ഞു. ഒരു പക്ഷെ അതായിരിക്കണം ശരി. കടവുൾ വേലയ്ക്ക് വന്നവർ ഒരു കാരണവശാലും അലമാര തുറക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വേഗം അലമാര അടച്ചു വെച്ചു. ഇതിനിടയ്ക്ക് അളകിനിയക്കയുടെ ആൾക്കാർ ഇറങ്ങുമ്പോൾ ചാമി അണ്ണാവിനോട് പറഞ്ഞു, അളകിനി പോയി വിട്ടാച്ച്, പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ മക്കളെയും കൂട്ടി നമ്മ തോട്ടത്തേക്ക് വന്നു പോകണം. അതൊരു നിർദ്ദേശം എന്നതിലേക്കാട്ടും കൂടുതൽ ഒരു കർക്കശ്യബോധത്തോടു കൂടിയാണ് ജമീന്ദാർ പറഞ്ഞിറങ്ങിയത്. രണ്ടു നാൾ കഴിഞ്ഞ് മുനിച്ചാമിയും കുട്ടികളും ജമീന്ദാർ തോട്ടത്തിലേക്കും പോയി. ഞാനും കമലമ്മാളും മാത്രം ബാക്കിയായി കോട്ടയിൽ. ചില വൈദ്യം പിടിച്ച നിമിഷത്തിൽ ഞാൻ പട്ടുചേലക്കാരിയായ അളകിനിയായി സ്വയമേ മാറുമായിരുന്നു. മനസ്സുകൊണ്ട് ഒരു നിമിഷം കഴിയുമ്പോൾ കുതിരി അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് മാർഗഴിയായി മാറും. രണ്ടു ദിവസത്തേക്ക് തോട്ടത്തിലേക്ക് പോയ മുനിച്ചാമിയും പെൺകുട്ടികളും 8 ദിവസം കഴിഞ്ഞാണ് വന്നത്. വന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്നോടും കമലത്തയോടും പങ്കുവച്ചു. ആ സന്തോഷവർത്തം ഇതായിരുന്നു.
നിറയെ വ്യവസായമുള്ളൊരു തോട്ടത്തിലെ ആൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികളെ വേൾക്കാൻ മനസ്സ് കാണിച്ചിരിക്കുന്നു. 16 കഴിഞ്ഞ് എൻ്റെ മാറോട് ചേർന്ന മുത്തുമണികൾക്ക് മുഹൂർത്തം വന്നു ചേർന്നിരിക്കുന്നു മാംഗല്യം. മനസ്സുകൊണ്ട് അളകിനിയായി മാറിയ എനിക്ക് രാത്രിയിൽ ചിലപ്പോൾ ഒന്നിടവിട്ട് അല്ലെങ്കിൽ 5 ദിനമൊക്കെ കൂടുമ്പോൾ മാർഗലി എന്ന ഞാനും മുനിച്ചാമി അത്താനും കണവൻ മനവി വേഷം കെട്ടി ആടി. ഇടയ്ക്ക് കമലമ്മ, ഉനക്കേത് ഇടുപ്പും മാറും ഇവളവ് പളപളാന്ന് ഇരിക്കുത് എന്ന് എന്നോടൊരു ചോദ്യം എറിഞ്ഞത് ഒഴിച്ചാൽ ആരും അത്രയ്ക്ക് ഗൗനിക്കാതെ ആ ബന്ധം ദൃഢമായിക്കൊണ്ടിരുന്നു. മുത്തുമണികളുടെ രണ്ടുപേരുടെയും മാംഗല്യം വളരെ ജോറായി നടന്നു. ചില ബന്ധുക്കൾക്ക് നീരസമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അതൊന്നും മുനിച്ചാമിയെ ബാധിച്ചില്ല. ദാവണിപ്രായം തന്നെ അധികമാണ് കല്യാണത്തിന് അവർക്ക്. അതും കൂടാതെ അളകിനിയൊക്കെ പോയതിന് പിന്നാലെ ഉടനെ വീട് ഒരു കല്യാണമുറ്റം ആക്കിയതിന് മനസ്സിൽ ചാമ്യണ്ണന് വേറെ ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ വേറെ ചില കാര്യങ്ങൾ എന്നുള്ളതിൽ എനിക്ക് ഊഹിക്കാവുന്ന ഒരേ ഒരു കാര്യം, ദാവണിപ്രായം നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുടെ ഇടയിലേക്ക് മുനിച്ചാമി പിന്നെയും എന്നെ ജീവിതത്തിലേക്ക് സഖിയായി കൂട്ടിക്കൊണ്ടുപോയി ആ കൂടത്തിൽ ജീവിക്കുക എന്നത് മുനിച്ചാമിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കല്യാണം നടന്ന് 1-2 മാസം കഴിഞ്ഞിരിക്കണം. മുത്തുമണികളെയും അവരുടെ വരന്മാരെയും അളകിനിയക്കയുടെ കാരണവന്മാരെയും മുനിച്ചാമി ഒരു തവണ കൂടത്തേക്ക് വിളിപ്പിച്ചു. നടുക്കൂടത്തിൽ എല്ലാവരും ഇരിക്കുമ്പോൾ മുനിച്ചാമി പതിയെ പറഞ്ഞു, ഇനിയിപ്പോൾ കോട്ട നോക്കി നടത്താൻ ആളില്ല, എനിക്കും കരുതലിന് ആളില്ല ഇവിടെ. അതുകൊണ്ടാണ് 10 മറ്റോ കൊല്ലമായി ഈ ചുമരുകളുടെ ഭാഗമായി ഇരുന്ന മാർഗളി ഞാൻ മനസ്സുകൊണ്ട് ഏൽക്കുന്നു. ഇനി വേണ്ടത് എല്ലാവരുടെയും ആശീർവാദമാണ്. ഞാനിത് അറിഞ്ഞില്ല. തെന്നമുറിയിൽ ഒതുക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. കൂട്ടത്തിലെ കസാരകളിലൊന്ന് മറിഞ്ഞു വീണ ശബ്ദം കേട്ടാണ് ഉമ്മർത്തേക്ക് ഞാൻ ഓടി വന്നത്. അത് അളകിനിയക്കാവിൻ്റെ അച്ഛനിരുന്ന കസേര വലിച്ചെറിഞ്ഞ ശബ്ദമായിരുന്നു. എന്നിടാ നീ ചൊല്ലറെ, കടവിൽ ജോലിക്കാരി കൂടത്തേക്ക് പൊമ്മനാട്ടിയ വരതാ? അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വമാ എൻ്റെ മകളെ കൊന്നതാണോ? നമ്മ ജാതി എന്ന അവ പീറ പൊണ്ണു വേറെ, നീ പോയി പീയെ തിന്നിടാ അവളുടെ. അതിനിടയ്ക്ക് പിന്നെയും ആക്രോശിച്ചു, അലമാരയൊക്കെ ഒന്ന് തുറന്നു നോക്ക്, എവളോ പണ്ടും സ്വർണം എല്ലാം കിടത്തിട്ട് പോയാച്ചു ഓൾറെഡി എന്ന് പെൺകുട്ടികളുടെ വീട്ടുകാരുടെ എന്തു മുഖം കാണിക്കും നമ്മൾ. എന്ത് നിനച്ചിട്ടാണ് ഈ സ്ത്രീ ഇതിനെ ഒരുങ്ങിയത്? ഇനി അളകനെയൊക്കെ പാലിൽ മരുന്ന് വല്ലതും കലക്കി കൊടുത്ത് കൊന്നതാണോ? കൂത്താടി പൊമ്മനാട്ടി എന്നിങ്ങനെ നീചവാക്കുകൾ കൊണ്ട് കൂടം നിറഞ്ഞു. രാത്രിയോളം യുദ്ധം തുടർന്നു അവിടെ. മുനിച്ചാമിക്ക് അല്ലെങ്കിൽ എൻ്റെ അത്താന് പിടിച്ചു നിൽക്കാൻ അവൾ എൻ്റെ അളകിനിയെ പൊന്നുപോലെ നോക്കിയവൾ എന്ന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വീട്ടുകാർ മറുപടിയുടെ അനേകായിരം അമ്പുകൾ ഉണ്ടായിരുന്നു. സ്വത്തുവകൾ കൈവിട്ടു പോകുന്ന സംഗതി അവർക്ക് ഒരിക്കലുമേ അംഗീകരിക്കാൻ പറ്റിയില്ല. നെഞ്ചിലിറങ്ങിയ മുത്തുമണികൾ അവസാനം അമ്പ് മുനിച്ചാമി അത്താൻ്റെ ശരീരത്തിലേക്ക് പായിച്ചു. അപ്പ അപ്പ ഇപ്പഴി ഒരു തീരുമാനമെടുത്ത, നാളെ രാവിലെ ഞങ്ങൾ തൂക്കുമാട്ടിപ്പോ. ഇങ്ങനെ സംസാരം നീണ്ടുപോയി. ഇങ്ങനെ സംസാരിച്ചിരുന്നവർ മുനിച്ചാമി അത്താനെ അനുനയിപ്പിച്ചൊരു തീരുമാനമെടുപ്പിച്ചു. ഇവിടെ നിന്ന് ഈ കാര്യം ഇങ്ങനെ സംസാരിച്ച് വഷളാക്കിയാൽ ശരിയാവില്ല എന്നും അതുകൊണ്ട് അളകിനിയുടെ വീട്ടിലേക്ക് പോകാമെന്നും. ജീപ്പിൽ കയറി എല്ലാവരും ഓടിച്ചകന്നു. മുനിച്ചാമി ക്ഷീണിതനായിരുന്നു. വാക്കുകളും മറുവാക്കുകളും അങ്ങേരെ ഒരുപാട് തളർത്തിയിരുന്നു. ഒന്ന് മുഖമൊരുത്തി നോക്കാൻ പോലും ശക്തിയില്ലാതെ മുനിച്ചാമി വണ്ടിയിൽ കയറി. കമലമ്മ അന്ന് രാത്രിയും പിറ്റേന്നും എന്നോടൊന്നും മിണ്ടിയില്ല. ഞാൻ സങ്കടക്കടലിലായി. പക്ഷേ കമലമ്മയ്ക്ക് ബാക്കി ഒരു കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് അവരും വിശ്വസിച്ചു പോന്നിരുന്നു. ഇത് മുനിസ്വാമി മാത്രമെടുത്ത തീരുമാനമാണെന്നും ഇതിലെനിക്ക് പങ്കില്ല എന്നും ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടവളാണെന്നും. ഒരു വിവരവുമില്ലാതെ 10-ഉം 12-ഉം ദിവസങ്ങൾ കടന്നുപോയി. 2 ആഴ്ചയായിട്ടും മുനിച്ചാമി വന്നില്ല. പകരം വന്നത് മുത്തുമണിയുടെ ഭർത്താക്കന്മാരായിരുന്നു. തെന്നൈമുറിയിലിരുന്ന എന്നെ കൂടത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് നിന്നെ മുഖത്തോട് മുഖം നോക്കാൻ അപ്പാക്ക് നിലമയില്ല. ഇനി നീ ഇനി ഇങ്ങനെ താമസിച്ച അച്ഛൻ ഒരു കാരണവശാലും ഇനി കൂടത്തേക്ക് വരില്ല. ഞങ്ങൾ ഇനി കൂടത്തേക്ക് അങ്ങേരെ വിടുകയുമില്ല. അതുകൊണ്ട് എന്തു വേണമെന്ന് തീരുമാനിച്ച് എടുത്തിട്ട് പോകണം. നിനക്ക് ആവശ്യമുള്ളത് എന്തും ഈ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകാം. കരയണമെന്നുണ്ടായിരുന്നു എനിക്കിത് കേട്ടിട്ട്. പക്ഷേ കണ്ണിനീരുന്ന് ചില്ലിക്കാശിൻ്റെ വിലയില്ലാത്ത ആരും കാണാത്തൊരു സമയമാണ് പാഴാക്കുന്നത് വെറുതെ. ഞാൻ കരഞ്ഞില്ല. തലയുയർത്താതെ തെക്കേ മുറിയിലേക്ക് ഞാൻ നടന്നകന്നു. പിറ്റേ ദിവസം കമലമ്മ രാവിലെ എൻ്റെ കയ്യിൽ കുറേ നോട്ടുകൾ വെച്ച് തന്നു. ഒപ്പം വെറുതെ പറഞ്ഞു, പൊണ്ണെ ഉടമ്പെ പാത്തുക്കോ. ഞാൻ നേരെ നടന്ന് തേനിയിലെ ഒരു കുടിസ് സത്രത്തിലെത്തി. ആ സത്രത്തിൽ ഞാൻ 1 മാസത്തോളം കഴിച്ചു കൂട്ടി. അവിടുത്തെ ഒരു മാഡമാണ് എന്നെ സൗദാമിനി അക്കയുടെ പെരുമ്പാവൂരിൽ എത്തിച്ചത്. അങ്ങനെ സ്നേഹത്തിൻ്റെ മുന്നിൽ ദേഹം നൽകിയതിൻ്റെ ശിക്ഷ എന്നോണം അവിടെ ഞാൻ പൊന്നുസ്വാമിയെ പ്രസവിച്ചു. അമ്മ എന്ന് വിളിപ്പിക്കാതെ ആത്തമ്മ എന്ന് തന്നെ അവനെയും കൊണ്ട് വിളിപ്പിച്ചു. സൗദാമ്യനാക്കിയുടെ ബുക്കിൽ രജിസ്റ്റർ കോളത്തിൽ എല്ലാ കോഴിഞ്ഞുങ്ങൾക്കും ഒപ്പം സൗദാമ്യമ്മ എഴുതി. പേര് പൊൻചാമി, ഊര് പെരുമ്പാവൂർ, അപ്പ തെരിയാത്, അമ്മ മാർഗളി.